ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, അഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണമായി നൽകുന്നു നാദനായി. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണമായി നൽകുന്നു നാദനായി.
പ്രിയപിതാവേ, ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ വലിയ നാമത്തെ രാജ്യത്തും ഉയർത്തുവാൻ കൃപയാൽ അവിടുന്ന് നൽകിയ ഭാഗ്യത്തിനായതിനെ സ്തുതിക്കുന്നു. രാത്രി കൂട്ടിക്കൊണ്ടുവന്ന ജനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ ഹോളിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപരിക്കുവാൻ സ്വർഗമേ നീ സഹായിക്കണമേ. ഞങ്ങൾ കടന്നു വന്നതുപോലെയല്ല, ഇരട്ടി ബലവും അനുഗ്രഹവും പ്രാപിച്ചവരായി മടങ്ങുവാൻ ഞങ്ങളെ ഒരുമിച്ച് സഹായിക്കണം. ഒരു ജഡവും ഉയരുവാൻ അവിടുന്ന് അനുവദിക്കരുത്. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. സന്തോഷമുള്ള ദൈവമക്കൾ തങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ, കടന്നു വന്ന ശ്രേഷ്ഠരായ ദൈവജനമെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സ്വന്തങ്ങളെ അറിയിക്കുന്നു. ചെന്നൈ ലേഡീസ് പ്രെയർ ഫെലോഷിപ്പിന്റെ കൺവെൻഷനിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ വിദേരി ദാസി പ്രിയ ജെസ്സി ആന്റി, കർത്താവിന്റെ ദാസിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ദൈവദാസിമാർ, അവരോടൊപ്പം കടന്നു വന്ന എല്ലാ സ്നേഹിക്കപ്പെട്ട ദൈവദാസന്മാർക്കും ഒരിക്കൽ കൂടെ ഞാൻ കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കൃപയാൽ ഈ രാജ്യത്ത് എന്നെ ഉയർത്തിയ ഈ ദൈവത്തിന്റെ വചനത്തെ ഉയർത്തുവാൻ എനിക്ക് ലഭിച്ച ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ദൈവോദിനവുമായി നിൽക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ചിന്തിപ്പിച്ചൊരു കാര്യം ഇതായിരുന്നു. ശലോമോൻ രാജാവിന്റെ കൊട്ടാരത്തിൽ ശെബ രാജ്ഞി കടന്നു വന്നപ്പോൾ അവരുടെ നാവിലൂടെ അവൾ പുറത്തുവിട്ട വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ കേട്ട കേൾവിയേക്കാൾ നീ ശ്രേഷ്ഠനാകുന്നു. ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന്റെ വചനവുമായി ഇവിടെ നിൽക്കുമ്പോൾ എന്റെ കഴിവ് കൊണ്ടോ എന്റെ പ്രാഗൽഭ്യം കൊണ്ടോ ഒരു വാക്കുപോലും സംസാരിപ്പാൻ കഴിയാത്ത ഞാൻ ഇന്ന് രാത്രി ധൈര്യപ്പെടുന്നത് ഞാൻ കേട്ട കേൾവിയേക്കാൾ ശ്രേഷ്ഠനായ ഒരു ദൈവത്തെ ഇവിടെ ഉയർത്തുന്നത് കൊണ്ടാണ്. രാത്രി ഞാൻ ദൈവമക്കളുടെ മുൻപാകെ പറയട്ടെ, ഒരു കഴിവുമില്ലാത്തൊരു വ്യക്തിയെ ദൈവം ഉപയോഗിച്ചാൽ അതിന്റെ മുഴുവൻ മഹത്വവും ദൈവത്തിന് ലഭിക്കും. ഒരിക്കൽ കൂടെ പറയുന്നു, ഒരു കഴിവുമില്ലാത്തൊരു വ്യക്തിയെ സ്വർഗം ഉപയോഗിച്ചാൽ അതിന്റെ മുഴുവൻ മഹത്വവും സ്വർഗത്തിന് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം അടിയനെ ഉപയോഗിച്ചാൽ അതിന്റെ മുഴുവൻ മഹത്വവും സ്വർഗത്തിനാ. എന്നോട് ചേർന്ന് സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിക്കാമോ? പ്രൈസ് ഗോഡ്. ഞാൻ നിന്നെ ഏൽപ്പിച്ച സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു വാക്കിൽ എന്റെ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ പിറവം സെന്ററിൽ അനുഗ്രഹീതനായ പാസ്റ്റർ ബാബു ചെറിയാൻ അവരുടെ സഭയിലെ ഒരു മാതൃസഭയിലെ അംഗമാണ് ഞാൻ. കഴിഞ്ഞ 27 വർഷങ്ങളായി കർത്താവിനെ സേവിപ്പാൻ ദൈവം എനിക്ക് കൃപയാൽ ഭാഗ്യം നൽകി. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനവുമായി ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ സന്ദേശത്തിലേക്ക് കടക്കാം. ചില വർഷങ്ങൾക്ക് മുൻപ് എന്റെ മാതാപിതാക്കൾ താമസിച്ച സ്ഥലമാണ് ദുബായ് റഷ്യദിയായി. ചില വർഷങ്ങൾ അവർ കർത്താവിന്റെ വേല ചെയ്തും അവർ ജോലിയോടുള്ള ബന്ധത്തിലും അവിടെയായിരിക്കാനിടയായി. എന്റെ മാതാപിതാക്കളെ അറിയാവുന്ന പലരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. റഷീദിയായിൽ വീരായിൽ ജോലി ചെയ്ത പ്രിയ ജോർച്ചാന്റെയും അമ്മണിയുടെയും മകളാണ്, രണ്ടാമത്തെ മകളാണ് ഞാൻ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പരിചയപ്പെടട്ടെ എന്ന് ഓർത്തൻ പറഞ്ഞതാണ്. അനേക ദൈവദാസന്മാരെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ഒക്കെ കണ്ടു വളർന്ന എനിക്ക് കൃപയാൽ ഈ വചനം ചുമക്കുവാൻ ദൈവം ഭാഗ്യം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ രണ്ട് പെൺമക്കളായിരുന്നു. ചില വർഷങ്ങൾ ഇവിടെ ജോലി കഴിഞ്ഞിട്ട് അവർ കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ നാട്ടിലേക്ക് മടങ്ങി വന്നു. എന്റെ BSc 2 പഠനവേളയിൽ ഞാൻ മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ മാതാവും പിതാവും ഇവിടുന്ന് നാട്ടിലേക്ക് കടന്നു വന്നെങ്കിലും കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള അവരുടെ ആഗ്രഹം നടക്കാതെ ഒരു വർഷത്തിനകം തന്നെ എന്റെ മാതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ പെട്ടെന്നുള്ള മരണം ഞങ്ങളുടെ ജീവിതത്തെ വല്ലാതെ പിടിച്ചുകുലുക്കി. അർത്ഥം എന്താണെന്ന് മനസ്സിലാകാതെ ദൈവസ്ഥനെ നിലവിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എന്റെ അമ്മയുടെ പെട്ടെന്നുള്ള വേർപാട് കാരണം ആ ദേശത്തുള്ള എല്ലാ സഭായോഗങ്ങളും ഞങ്ങളുടെ ഭവനത്തിൽ വെച്ച് നടക്കുമ്പോൾ ആ സഭായോഗത്തിന്റെ നടുവിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഇന്നലെ രാവിലെ എന്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് വരെ സുബോധത്തോടെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അതിപ്രകാരമായിരുന്നു, കർത്താവേ നീ എനിക്ക് ആൺമക്കളെ തന്നിട്ടില്ല, തന്ന രണ്ട് പെൺമക്കളും കർത്താവിന്റെ വേലക്കാരാകണം. എന്നാൽ ഞാൻ ആ സാക്ഷ്യം അവിടെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇന്നലെ വരെ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നെങ്കിലും എന്റെ അമ്മയുടെ തീരുമാനത്തെ ഇന്ന് ഞാൻ ഏറ്റെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ എന്റെ ജീവിതത്തിൽ പലപ്പോഴും ആ തീരുമാനം മറന്നെങ്കിലും ഞാൻ പലപ്പോഴും പറയാറുള്ളത് പറയാം, സ്വർഗത്തിലെ കമ്പ്യൂട്ടറിൽ വൈറസ് ഇല്ല. ഒരിക്കലെടുത്ത തീരുമാനം നാം മറന്നുപോയാലും പിന്നെയും ഓർപ്പിച്ച് അതിന്റെ പാതകളിലൂടെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിച്ചത്. എനിക്ക് മനസ്സിലായി ദീർഘവർഷങ്ങൾ, ഏകദേശം 18-ലധികം വർഷങ്ങൾ തീച്ചുളയുടെ കഷ്ടങ്ങളുടെ മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വേദനയുടെ നാളുകളിലൂടെ കടന്നുപോയപ്പോൾ സ്വർഗം എന്നെ പണിതുകൊണ്ടിരുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കൃപയാൽ അനേക രാജ്യങ്ങളിൽ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുമ്പോൾ എനിക്ക്, ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് ഒരിക്കൽ കൂടെ പറയാൻ, ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നിയോഗം തരുന്നു. ഒരു കഴിവുമില്ലാത്ത എന്നെ ഉപയോഗിച്ച സകലം മഹത്വവും ക്രൂശിന്റെ ചുവട്ടിൽ അർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ആരംഭത്തിൽ പറയട്ടെ, പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിനകത്തൊരു പ്രാർത്ഥനാ വിഷയം തന്നാൽ, അത് നിന്റെ തലമുറകളെ കുറിച്ചാണെങ്കിൽ, നിന്റെ കണ്ണ് കാണുന്ന സമയത്ത് ചിലപ്പോൾ അത് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഓർക്കുക, നീ പ്രാർത്ഥിച്ച ദൈവം ജീവിക്കുന്നവനാണ്. നീ തലമുറകൾ, നിന്റെ തലമുറകൾ വിശ്വസ്തയോടെ ദൈവത്തെ ഉയർത്തുന്നത് കാണാതെ നീ ലോകത്തിന് മാറ്റപ്പെടുകയില്ല. ഒരു വേള നിനക്കത് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓർക്കുക, നിത്യയിൽ നീ അത് കാണും. പൈസലോ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനയോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, സ്വർഗം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പോകുക. അല്പം വൈകി എന്നൊക്കെ തോന്നും, അല്പം വൈകി ദൈവം എന്നെ മറന്നുപോന്നൊക്കെ ചിന്തിക്കുന്ന നാളുകളുണ്ടെങ്കിലും ഓർക്കുക, ദൈവമാരെയും മറക്കുന്നില്ല, ദൈവമാർക്കും കടക്കാരനല്ല. ദൈവദാസന്മാർക്ക് വേണ്ടി നൽകിയപ്പോൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികളും ചർച്ചക്കാരും ഒക്കെ പറഞ്ഞു, മുഴുവൻ പെന്തക്കോസുകാർക്ക് കൊടുത്ത് കുടുംബം നഷ്ടപ്പെട്ടു, പെൺമക്കൾക്കൊന്നും കൊടുക്കാനില്ലെന്ന്. ഞാൻ പറയട്ടെ, ഈ വചനം ചുമന്നതുകൊണ്ട് ഒന്നിനും കുറവവൻ വരുത്തിയില്ല. അർഹതയില്ലാത്ത നന്മകളും അർഹതയില്ലാത്ത വേദികളും ലഭിക്കുമ്പോൾ ഞാൻ ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുകയാണ്. എനിക്കറിയാം, എന്റെ ദൈവമറിയാതെ എന്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. രാത്രിയിൽ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ അല്പസമയത്തെ ചിന്തയ്ക്കായ ഒരു വചനം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം.
ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു.
ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകും. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഒരു കാലഘട്ടം എല്ലാ ഭക്തന്മാരുടെയും ജീവിതത്തിലുണ്ട്. സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരു കാലഘട്ടവും മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. വേദപുസ്തകം വ്യക്തമായി പഠിക്കുമ്പോൾ അറിയാം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ ഉയർപ്പിച്ചു. എന്നാൽ ഈ ലോകത്തിന്റെ കാലഗതിയെയും അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെയും അനുസരിച്ച് നടന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. നാം അറിയാത്ത, നമ്മെ അറിയാത്ത ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നടന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് സ്നേഹവാനായ ദൈവം നമ്മെ വിടുവിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നടപ്പ്, നമ്മുടെ സ്വന്തം നടപ്പ് മാറി, ഇന്ന് നാം നടത്തപ്പെടുന്നവരായി മാറി. ഇന്ന് നാം നടക്കുകയല്ല, സ്വർഗം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കർത്താവ് നടത്തുകയാണെന്ന് വിശ്വാസമുള്ളവർ തങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്താമോ? പ്രൈസല്ലോ. സ്വന്തം ഇഷ്ടത്തിന് നടക്കാൻ വലിയ പ്രയാസമില്ല, എങ്ങനെയെങ്കിലും ഒക്കെ നടക്കാം, ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ സാധാരണക്കാരല്ല. അവർ നടക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതിരാവിലെ മനുഷ്യന്റെ മുഖം കാണുന്നതിന് മുൻപ്, ലോകത്തിലുള്ളവരോട് സംസാരിക്കുന്നതിന് മുൻപ് തങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് അവന്റെ ഹിതപ്രകാരം നടക്കുന്നവരാണ് ദൈവാത്മാവ് നടത്തുന്നവർ. പ്രൈസ് ദി ലോർഡ്. അവരുടെ വഴികളിൽ തെറ്റുപറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. ലോകം പറയും നീ ഏറ്റവും വില കുറഞ്ഞവനും ബുദ്ധി കുറഞ്ഞവനുമാണെന്ന്. എന്നാൽ സ്വർഗം പറയും ഒരു പോഷനെ പോലെ, ഒരു പൊട്ടിയെ പോലെ നീ എന്നെ അനുസരിക്കാമെങ്കിൽ, ഞാൻ പറയുന്നത് അനുസരിച്ച് നടക്കാമെങ്കിൽ നീ ഏറ്റവും ബുദ്ധിമതിയാ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാൻ ആരാണെന്ന് ചോദിച്ചാൽ ദൈവത്തെ അന്വേഷിക്കുന്നവരാണോ? ദൈവോധനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുമ്പോൾ നാം ഈ ലോകത്തിലെല്ലാവരെക്കാളും ബുദ്ധിയുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരുടെ വ്യത്യസ്തത എന്താണെന്ന് ഞാൻ പറയാം. ഒരു പിതാവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടൊരു കുഞ്ഞ് കടന്നു പോകുമ്പോൾ ആ കുഞ്ഞിനെ വിളിച്ചിട്ട് ചോദിക്കണം, നിനക്ക് എന്തുകൊണ്ടാ യാതൊരു ഭയവുമില്ലാത്തത്? ആ കുഞ്ഞു പറയും, എന്റെ കയ്യിൽ പിടിച്ച ഒരു പിതാവ് എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിതാവ് കയ്യിൽ പിടിച്ചെങ്കിൽ അവന്റെ മുൻപിലുള്ള പ്രതിസന്ധികളെ അവൻ നോക്കേണ്ട കാര്യമില്ല. അവയെ നിരപ്പാക്കുവാൻ അധികാരമുള്ള ഒരുവൻ, കൽപ്പിപ്പാൻ അധികാരമുള്ള ഒരുവൻ, വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ വാഴുന്ന ഒരുവൻ അവന്റെ കയ്യിൽ പിടിച്ചെങ്കിൽ അവൻ പതറിപ്പോകുവാനിടയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നൂറ് കണക്കിന് മനുഷ്യർ നിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, നീ നടക്കുന്നത് നിന്റെ ഇഷ്ടപ്രകാരമാണ്, ദൈവഹിതപ്രകാരമല്ല എന്നൊക്കെ. എന്നാൽ അകത്ത് സമാധാനം ലഭിച്ച ഭക്തൻ പറയും, ഞാൻ നടക്കുകയല്ല, അവനെന്നെ നടത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയാത്ത ഈ പ്രതികൂല കാഴ്ചകൾക്കകത്ത് ഞാനൊരു ദൈവിക സമാധാനം അനുഭവിക്കുക. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഏറിയ പ്രതിസന്ധികളുടെ നടുവിൽ ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയില്ലെന്ന് പലപ്പോഴും നീ ചിന്തിച്ച സ്ഥാനത്ത് പിശാചിന്റെ അകത്ത് ഭീഷണിയുടെ വാക്കുകൾ ഉയർത്തിയപ്പോൾ നിനക്ക് ശാന്തമായി സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, നീ നടത്തപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ നടത്തപ്പെടുകയാണെങ്കിൽ മനുഷ്യന്റെ അഭിപ്രായം നീ നോക്കരുത്. ദൈവം പറഞ്ഞതാണ് നീ ചെയ്യുന്നതെങ്കിൽ മനുഷ്യന്റെ അഭിപ്രായം നോക്കരുത്. ദൈവത്തിന്റെ ആത്മാവിന് നിന്നോട് പറയാനുള്ളത് പറഞ്ഞിട്ട് നീ ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതെ അവനെ അനുസരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അവൻ നിന്റെ പാതയിലുള്ള കേണികളെ മാറ്റിയിട്ട് നിന്റെ യാത്രയെ സുഗമമാക്കി അങ്ങ് എത്തിക്കാമെന്ന് നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവപുത്രന്റെ സാന്നിധ്യം അനുഭവിച്ചേ ജീവിക്കുകയുള്ളൂ. പ്രൈസ് ഗോഡ്. വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വാഹനത്തിനകത്ത് പിടിപ്പിച്ച ഒരു സാധനമുണ്ട്, അതിന്റെ പേര് നാവിഗേറ്റർ എന്ന്. അമേരിക്കൻ രാജ്യങ്ങളിൽ ചെന്നപ്പോൾ ഒരാളിനോട് പറഞ്ഞു, ഞങ്ങളുടെ വഴി നാവിലാണെന്ന്. പ്രൈസ് ദി ലോർഡ്. NAV എന്നാണ് എന്റെ ഷോർട്ട് ഫോം. ഞാൻ പറഞ്ഞു, പഴയ പിതാക്കന്മാരും പറയും വഴി നാവിലാണെന്ന്, അമേരിക്കക്കാരും പറയുന്നു വഴി നാവിലാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ എന്തായി നാവിഗേറ്ററിന്റെ പ്രത്യേകത? ഞാൻ വളരെ ശ്രദ്ധയോടെ അതിനെക്കുറിച്ച് വീക്ഷിച്ചു. വളരെ ദൂരം ഒരു ദൈവദാസനോടും കുടുംബത്തോടുമൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഈ നാവിഗേറ്റർ സംസാരിക്കാൻ ആരംഭിച്ചു. ഇങ്ങനെ പറഞ്ഞു, ഒരു മൈൽ മുൻപോട്ട് ചെന്നിട്ട് ഇടത്തോട്ട് തിരിയണം, അല്പം കൂടെ ചെന്നിട്ട് വലത്തോട്ട് തിരിയണം. ഇങ്ങനെയുള്ള ആലോചന പറഞ്ഞ് ഇത് നടത്തുകയാണ്. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഇതൊരു വാക്യത്തിന്റെ പേരിലുള്ളതാണ്, ഞാൻ നിന്നെ ഉപദേശിച്ചു നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, അകത്തിരുന്ന് വഴി പറഞ്ഞു തരുന്ന ഒരുവനെ പരിചയമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പുറത്തുനിന്ന് വഴി പറഞ്ഞു തരുന്നതായിരുന്നു പഴയ നിയമ ന്യായ പ്രമാണത്തിൽ. വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുവിനുള്ള ഒരു ഇമ്പ ശബ്ദം നീ പിറകിൽ നിന്ന് കേൾക്കുമെന്ന് ന്യായപ്രമാണ യുഗത്തിൽ പറയുന്നെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലിന്റെ അകത്തുനിന്നാ വഴി പുറപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. വഴി പറഞ്ഞു തരാൻ മറ്റാരെയും നോക്കണ്ട. ലോകത്തിൽ ആർക്കും പറഞ്ഞു തരാൻ കഴിയാത്ത വഴി വ്യക്തമായി നിന്റെ അകത്തുനിന്ന് പുറത്തു വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം നടത്തപ്പെടുകയാണെന്നാണ്. ഈ നാവിഗേറ്റർ ട്യൂൺ ചെയ്ത് വെച്ചിട്ട് യാത്ര ആരംഭിച്ചു. കുറെ സമയം അങ്ങ് ചെന്നപ്പോൾ ഇത് പഴയതുപോലെ സംസാരിക്കുന്നില്ല. ഞാൻ കൂടെ ഇരുന്ന ദേവദാസനോട് ചോദിച്ചു, എന്താ ഇപ്പൊ ഇത് മിണ്ടാത്ത? ആ ദേവദാസൻ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ വഴിയിലൂടെ അല്ല പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, വിശ്വാസ ജീവിതത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ എല്ലാവരും നാവിഗേറ്റർ അനുസരിച്ചാണ് നടക്കുന്നത്. കുറെ അങ്ങ് കഴിയുമ്പം അല്പമൊക്കെ നമ്മുടെ വഴി അങ്ങ് കയറും. കുറെ കൂടെ കഴിയുമ്പോൾ മോളിൽ നിന്നുള്ള ശബ്ദം അങ്ങ് നീക്കും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അകത്തുനിന്ന് പഴയ പോലെ വഴി പുറപ്പെടുന്നില്ല. വെളിപ്പാടും ദർശനവും ഒന്നുമില്ല. ഇപ്പൊ എല്ലാം വെളിച്ചപ്പാടാ. പ്രൈസ് ദി ലോർഡ്. വഴി ശരിയല്ല. നാവിഗേറ്ററിന്റെ കണക്ഷൻ വിട്ടുകിടക്കുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നാവിഗേറ്ററിന്റെ കണക്ഷൻ ഇന്ന് രാത്രി റെഡിയാക്കിയിട്ടേ ബെഡിൽ കയറാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് അകത്തിരുന്ന് നിന്റെ പ്രതിസന്ധിയുടെ നാളുകളിൽ ഒറ്റയ്ക്ക് നീ വിശ്വാസ മാർഗത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നിന്റെ ആരും നിന്നെ സഹായിക്കാനില്ലാതെ ഒറ്റപ്പെടുത്തിയ രാത്രികൾ നിന്റെ തലയിണ നനഞ്ഞപ്പോൾ അകത്തുനിന്നൊരു ശബ്ദം കേട്ട് നിന്റെ വഴി ക്രമീകരിച്ചെങ്കിൽ, ഇന്ന ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവപൈതലേ നീ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്ന നന്മകളുടെ കൂട്ടത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ വഴി കേൾക്കുന്നില്ലെങ്കിൽ അത് പരാജയത്തിന്റെ ലക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ്. സമൃദ്ധിയുടെ സുവിശേഷവും ദുരുപദേശങ്ങളും വളരെ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിലെല്ലാവരും നീ പോകുന്ന വഴി തെറ്റാണെന്ന് പറഞ്ഞാലും, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അകത്തിരുന്ന് വഴി പറഞ്ഞു തരുന്നവൻ ഇവിടം കൊണ്ട് തീരുന്നൊരു ജീവിതത്തിലല്ല നിന്നെ വിളിച്ചത്, മറിച്ച് അങ്ങ് എത്തിക്കുന്നത് വരെ അവന്റെ വഴി നിന്നെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാവീദ് എന്ന മനുഷ്യനോട് ചോദിച്ചാൽ അവൻ പറയും, അവനെന്നെ നടത്തുകയാ. എവിടെയാ? പച്ചയായ പുൽപ്പുറങ്ങളിൽ നടത്തുകയാണ്. അത് സന്തോഷമുള്ള കാര്യമാണ്. പച്ചയായ പുൽപ്പുറങ്ങളിൽ താഴോട്ട് വരുമ്പോൾ കൂര് താഴ്വരയിൽ കൂടെ നടത്തുമോ? അങ്ങനെ എന്താ, പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ എല്ലാ കാലവും നടത്താൻ പാടില്ലേ? പറ്റുകയില്ല. ചില കാലങ്ങളിൽ നിന്റെ കൂര് താഴ്വരയിൽ കൂടെ നടത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ? നീ ഇന്നുവരെ പഠിക്കാത്ത ശ്രേഷ്ഠമായ പാഠങ്ങൾ നിന്നെ പഠിപ്പിക്കാന്. ലോകത്തിൽ ഒരു പ്രവാചകനും ഒരു ദൈവദാസനും പഠിപ്പിച്ചാൽ പഠിക്കാത്ത പാഠങ്ങൾ നീ പഠിക്കണമെങ്കിൽ ആർക്കും മനസ്സിലാകാത്ത ഇരുണ്ട രാത്രികളിൽ ലോകത്തിൽ ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയാത്ത ഒറ്റപ്പെട്ട തലവറകളിൽ യേശുവിന്റെ നാമത്തിൽ നിന്നെ ആക്കിയിട്ട് ചിലതവൻ പഠിപ്പിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ നീ ദൈവത്തോട് പറയും, കർത്താവേ നീ എന്നെ നടത്തിയതിന് നന്ദി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ദാവീദിന്റെ അനുഭവം അങ്ങനെയാണെങ്കിൽ ആസാഫിന്റെ അനുഭവം മറ്റൊന്ന്. ആസാഫ് ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൻ വേദനപ്പെടുവാൻ ആരംഭിച്ചു. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നുന്നു. അവർക്ക് വേദനയൊട്ടുമില്ല, അവരുടെ ദേഹം തടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ദൈവത്തോട് ഇങ്ങനെ പരാതി പറയുക. ചിലപ്പോഴൊക്കെ നാമും ഇങ്ങനെ പറയുന്നവരാ. പല കാര്യങ്ങൾ പരാതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിന് സ്വസ്ഥത ലഭിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒടുവിൽ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവൻ ചെന്നു. ചെന്നിട്ട് ദൈവത്തോട് ചോദിച്ചപ്പോൾ അവന് മനസ്സിലായി, എന്റെ നടപ്പ് പാറമേലാ, ഇവരെ നിർത്തിയത് വഴിവഴുപ്പില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടും ഭക്തന്റെ ചിന്ത അവസാനിച്ചില്ല. പിന്നെയും മുൻപോട്ട് പോയപ്പോൾ ആ മനുഷ്യൻ തന്റെ അനുഭവത്തിലൂടെ ഇങ്ങനെ പറയുക, ഓ നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാ, നീ എന്നെ നടത്തുകയാണ്, ഇവിടം കൊണ്ടല്ല നിശ്ചയയിലെത്തുന്ന ഒരു നടപ്പിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാ. രാത്രി ശത്രുവിന്റെ വളർച്ച കണ്ട്, പകയ്ക്കുന്നവരുടെ നന്മ കണ്ടിട്ട് പലപ്പോഴും നിന്റെയും എന്റെയും ഹൃദയത്തിൽ വേദന സംഭവിച്ചിട്ടുണ്ട്. കർത്താവേ, അവർക്കാർക്കും ഇതുപോലെ വേദന സഹിക്കേണ്ടി വരുന്നില്ലല്ലോ. നിന്നെ ഇത്രത്തോളം സ്നേഹിക്കാത്ത അവർ നന്മ അനുഭവിക്കുമ്പോൾ നിന്നെ ആഴമായി സ്നേഹിക്കുന്ന, നിന്നെ വിട്ടുപിരിയാൻ കഴിയാത്ത ഞാൻ എന്തുകൊണ്ട് ഈ വേദന സഹിക്കുന്നു? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനെ പറയട്ടെ, നീ നടത്തപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടം കൊണ്ട് തീരുന്നതല്ല, ഓ നിശ്ചയയിലെത്തുന്നവരെയുമുള്ള നടത്തിപ്പിൽ നീ ഉൾപ്പെട്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ അനേക ഭക്തന്മാരെ ദൈവം നടത്തിയവരെ കുറിച്ച് പറയാനുണ്ട്. എന്റെ മുൻപിലുള്ള സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ടു പേരുടെ ജീവിതത്തിലൂടെ പെട്ടെന്ന് പറഞ്ഞു നിർത്താമെന്ന് ആഗ്രഹിക്കുന്നു. അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് എല്ലാവരെയും തൃപ്തരാക്കി മടക്കി അയച്ചു. പുരുഷാരത്തിന് വേണ്ടതായിരുന്നു, അവർ മടങ്ങിപ്പോയി. എന്നാൽ പത്രോസും കൂടെയുള്ള ശിഷ്യന്മാരും പടകിനകത്ത് കയറി. യേശു പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ചിട്ട് അവരോട് അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു. കടന്നു പോകുന്ന യാത്രയിൽ യേശു പ്രാർത്ഥന കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ പടകിന് നേരെ അടിക്കുന്ന കൊടുങ്കാറ്റ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവാണോ നടത്തുന്നത്? അതെ, ദൈവത്തിന്റെ ആത്മാവാ നടത്തുന്നത്. അഞ്ചപ്പവും രണ്ടു മീനും വിഭാഗിച്ചപ്പോൾ നടത്തിയ അതേ ദൈവത്തിന്റെ ആത്മാവാണ് ഈ പടകിൽ കാറ്റടിച്ചപ്പോഴും നടത്തുന്നത്. വിശ്വസിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. അത്ഭുതം കാണുമ്പോൾ നിന്നെ നടത്തിയ അതേ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഈ വേദനയുടെ നടുവിൽ നിന്നെ നടത്താൻ പോകുക. നിന്റെ പടകിന് നേരെ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ്, ഇനി നിന്നെ മുൻപോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ്, നിന്റെ കുടുംബജീവിതത്തിന് നേരെ വർഷങ്ങളായി ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റിനെ ഇന്ന് രാത്രി ശാസിക്കാൻ അധികാരമുള്ള ദൈവപുത്രൻ ഇവിടെ വന്നിട്ടുണ്ട്. നീ വിശ്വസിക്ക സ്ഥാനത്തേക്ക് അവൻ ഇറങ്ങി വന്നിട്ട് ദൈവത്തിന്റെ ആത്മാവാണ് നിന്നെ നയിക്കുന്നതെന്ന് മനസ്സിലാകത്തക്ക നിലയിൽ അവൻ അടയാളം തരാൻ പോകുകയാശുവിന്റെ നാമത്തിൽ പടകിനകത്ത് കാറ്റടിക്കുകയാ. പടകിന് നേരെയുള്ള കാറ്റിനകത്ത് ശിഷ്യന്മാർ പരിഭ്രാന്തരായി നിലവിളിക്കുക. ഇത്രയും നേരം യേശുവിനോട് കൂടെ നടന്ന ഞാൻ എന്തുകൊണ്ടാ വേദന സഹിക്കുന്നത്? ഞാൻ എന്തുകൊണ്ടാ ഈ കാറ്റിനകത്ത് അകപ്പെടുന്നത്? രാത്രി പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കണമോ, ഞാൻ നിനക്ക് തരാൻ പോകുന്നത് സാധാരണ സമാധാനമല്ല, കൊടുങ്കാറ്റിന്റെ നടുവിലെ സമാധാനമാ. പ്രൈസ് ഗോഡ്. ലോകത്തിൽ ആർക്കും അത് മനസ്സിലാകുകയില്ല. നീ കൊടുങ്കാറ്റ് അനുഭവിക്കുന്നുവെന്ന് ലോകം മുഴുവൻ വിധിയെഴുതുമ്പോൾ അതിനകത്ത് നീ ഇന്നുവരെ അനുഭവിക്കാത്ത ഒരു ദൈവിക സമാധാനം അവൻ ഒളിച്ചു വെച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ പടകിന് നേരെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ നിനക്കതിനെ നിയന്ത്രിപ്പാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നീ വാവിട്ട് നിലവിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ആ കാറ്റിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശാസിച്ചകറ്റുകയാ. പ്രൈസ് ഗോഡ്. പടകിന് നേരെ കാറ്റടിച്ചു, ശരിയാ. അവർ ഒരുമിച്ച് നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ പ്രാർത്ഥനയിലിരുന്ന യേശുവിന് ഇത് കണ്ടിട്ട് ഭയമില്ല. അവൻ അറിയാം താൻ ആരാണെന്ന്. പ്രൈസ് ഹല്ലോ. അവൻ കടലിന്റെ നടുവിലൂടെ അവരുടെ നേരെ നടന്നു വരികയാണ്. ഞാൻ പറഞ്ഞു വരട്ടെ, പടകിലുള്ളവർ ദൈവാത്മാവിനാൽ നടത്തപ്പെടുകയാണ്. പ്രൈസ് ഹല്ലോ. യേശുവിനെ കണ്ട മാത്രയിൽ പത്രോസിന്റെ അകത്ത് ഒരു ചിന്ത, യേശുവാണ് നടന്നു വരുന്നതെങ്കിൽ എനിക്ക് അവന്റെ അടുക്കലോട്ട് പോകണം. പ്രൈസ്തലോൺ. എന്തുകൊണ്ടാ പത്രോസെ, നിനക്ക് മാത്രം ഒരു വ്യത്യസ്തമായ ആഗ്രഹം. ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന്റെ ആത്മാവ് തന്ന ദൂത് നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ലോകത്തിലുള്ള മറ്റാർക്കുമില്ലാത്ത, നിന്നോടൊപ്പം ആരാധിക്കുന്ന കൂട്ടുവിശ്വാസിക്കില്ലാത്ത, നിന്നേക്കാൾ മുമ്പേ ദൈവം ഉപയോഗിച്ച അനേക ദൈവദാസന്മാർക്കില്ലാത്ത ഒരു നിയോഗം നിനക്ക് ലഭിക്കുന്നുണ്ടോ? പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഹല്ലേലൂയ. ഞാൻ ദൈവാത്മാവിനെ വിളിച്ചു പറയട്ടെ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു നിയോഗം നിന്റെ വിശ്വാസ ജീവിതത്തിൽ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, യേശു അതിനെ ശാസിക്കുന്നില്ലെങ്കിൽ നീ യഥാർത്ഥ നിയോഗത്തിലാ. പ്രൈസ്തല്ലോ. പത്രോസേ, നിനക്കെന്തുകൊണ്ടാ ഒരു എടുത്തുചാട്ടം? പത്രോസ് പറയും, ഈ പടകിനകത്ത് കാറ്റടിക്കുന്ന പ്രതിസന്ധിയുണ്ട്. എന്നാൽ അവന്റെ കൈയോട് ചേർന്ന് പിടിച്ചാൽ അവിടെ പ്രതിസന്ധിയില്ല. പ്രൈസ്തല്ലോ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? പടകിന് നേരെ കാറ്റടിച്ചപ്പോൾ, മറ്റുള്ളവർ ഭയന്ന് നിലവിളിച്ചപ്പോൾ, ഇവന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരു നിയോഗം കൊടുക്കുകയാ, നീ എന്റെ അടുക്കിലേക്ക് വരിക. അവൻ ചോദിക്കുകയാ, ഞാൻ അങ്ങോട്ട് വരട്ടെ? യേശു പറഞ്ഞു, കടന്നു വാ. ഇന്ന് രാത്രി മറ്റുള്ളവർക്കില്ലാത്ത ഒരു പ്രത്യേകമായ ആഗ്രഹം നിന്റെ ഹൃദയത്തിനകത്ത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിനക്ക് തോന്നുന്നെങ്കിൽ ലോകത്തിൽ ആരുടെയും സപ്പോർട്ട് നിനക്ക് ആവശ്യമില്ല. ദൈവം നിന്നെ നയിക്കുകയോ നിന്നെ ചിലത് കാണിക്കുക, ഇന്നുവരെ നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ കാണാത്ത ചിലത് കാണുവാൻ സ്വർഗം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നീ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് ഇറങ്ങിയിട്ട് നിന്റെ നിയോഗത്തെ സ്വർഗമിന്ന് ഉറപ്പിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നീ ഇറങ്ങുന്നത് കാണുമ്പോൾ നിന്നെ പരിഹസിക്കുന്ന പലരും ഉണ്ടായിരിക്കാം. നിനക്ക് മാത്രം എന്തുകൊണ്ടാ ഇത്ര എടുത്തുചാട്ടം? നിന്നെ ദൈവം ഒരു കാര്യം ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് സഹോദരിമാരുടെ ഇടയിലാകട്ടെ, ദൈവദാസന്മാരുടെ ഇടയിലാകട്ടെ, എല്ലാവർക്കും ഇല്ലാത്ത ഒരു ദർശനം, ഒരു അഭിഷേകം, ഒരു നിയോഗം നിന്റെ മുറിയിലേക്ക്, അതേ നീ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് സ്വർഗം ഈ 2009 അയക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ദ ലോർഡ്. നിയോഗം ലഭിച്ച പത്രോസിന് അറിയാം, ലോകത്തിന്റെ അഭിപ്രായം എനിക്ക് വിഷയമല്ല. പ്രൈസ് ദ ലോർഡ്. അവന്റെ അകത്തിരുന്ന് വഴി പറഞ്ഞുകൊണ്ടിരിക്കുക, മുമ്പേ കിടക്കുന്നത് വെള്ളമാ, പടവിനകത്ത് കാറ്റാ, എന്നാൽ അതിനെ നിയന്ത്രിപ്പാൻ അധികാരമുള്ളവൻ തന്നെ നേരെ കടന്നു വരികയാ. ഇന്ന് രാത്രി നിനക്ക് ലഭിച്ച നിയോഗത്തിന്റെ മുമ്പിൽ ലോകം മുഴുവൻ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ സ്വർഗം ഇന്ന് രാത്രി നിന്നോട് പറയുക, നിന്റെ നിയോഗം ഞാനാണ് തന്നതെങ്കിൽ നിനക്ക് അസാധാരണമായ ഒരു ധൈര്യം തരാൻ പോകുക. നീ പോകുന്ന പാതയിൽ മനുഷ്യൻ പറയുന്ന വാക്കുകളെ നീ ശ്രദ്ധിക്കരുത്. നീ യേശുവിന്റെ നാമത്തിന്റെ ശക്തി അനുഭവിച്ചെങ്കിൽ, നീ മറ്റാരെക്കാളും അധികം ദൈവകൃപയ്ക്ക് വേണ്ടി സമർപ്പിച്ചെങ്കിൽ, മറ്റാരെക്കാളും അധികം അസാധാരണമായ ഒരു അഭിഷേകത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിന്റെ മേൽ അസാധാരണമായ ഒരു അഭിഷേകം പകരുവാൻ സ്വർഗത്തിന് പദ്ധതിയുണ്ട്. ഓ റീബാല ഹന്തരാധക പത്രോസേ, നീ എന്തുകൊണ്ടാ നടന്നു വന്നത്? അവനറിയാം, യേശുവിന്റെ കയ്യിൽ പിടിച്ചാൽ ഞാൻ പതറിപ്പോകുകയില്ല. ഒന്നു പോയി, രണ്ടു പോയി. ഞാൻ പടകിലുള്ളവരെ ഒന്ന് പറയട്ടെ, പടകിലുള്ളവര് പറയുന്നത് എന്താണെന്നറിയാമോ? ഇവൻ എന്താ, ഇവൻ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. പ്രൈസ് ദ ലോർഡ്. എന്നാൽ പടകിലുള്ളവരുടെ അഭിപ്രായത്തിന്റെ മുൻപിൽ നീ നിൽക്കുന്ന വെള്ളത്തെ സ്ലാബാക്കുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. പ്രൈസ്തല്ലോ. കാറ്റ് കണ്ട് നീ പേടിച്ചു മുങ്ങിത്തുടങ്ങുമെന്നൊക്കെ പറയും. ഈ വെള്ളം നിന്നെ മുക്കിക്കളകയില്ല, ഈ കൊടുങ്കാറ്റ് നിന്നെ തകർക്കുകയില്ല, നിന്റെ വിശ്വാസത്തിന്റെ യാത്രയെ നിന്നെ തകർത്തിട്ട് തരിപ്പണമാക്കുവാൻ നോക്കുന്നവരുടെ നടുവിൽ ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്നെ പകച്ചവർ കണ്ടു രക്ഷിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം അവൻ തരാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നന്മയ്ക്കായി അടയാളം പ്രാപിച്ചാൽ പിന്നെ നീ അടങ്ങിയിരിക്കരുത്. ദൈവാത്മാവ് നിന്നെ എന്തിനെങ്കിലുമൊക്കെ നിയോഗിച്ചിട്ട് അടയാളം ലഭിച്ചെങ്കിൽ നീ സാധാരണക്കാരിയെ പോലെ സാധാരണക്കാരനെ പോലെ ഇരിക്കരുത്. ഈ തലമുറയിൽ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ടെന്നാ പറഞ്ഞത്. പത്രോസേ, ഈ വെള്ളം കണ്ട് നീ പേടിച്ചു തുടങ്ങിയാൽ അനേകരെ നിനക്ക് വെള്ളത്തിനകത്ത് ഇറക്കാൻ പറ്റത്തില്ല. ക്രൈസ്തലോ, നിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരുടെ സ്നാനപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ നീ ഓർക്കുക, ഈ വെള്ളത്തിനകത്ത് നീ തകർന്നു പോയാൽ അത് നിനക്ക് കാണാൻ കഴിയില്ല. എന്റെ പുനരുദ്ധാരത്തിന് ശേഷം എന്റെ സാക്ഷ്യവുമായി കടന്നു ചെന്ന് അനേകരെ ഈ വെള്ളത്തിനകത്ത് ഇറക്കണമെങ്കിൽ നിനക്കൊരു അഭിഷേകം ആവശ്യമുണ്ട്. ഈ വെള്ളം നിന്നെ തകർക്കുകയില്ലെന്ന് നിന്റെ അകത്ത് ബോധ്യപ്പെട്ടാൽ നിനക്ക് മനസ്സിലാകും ആ വെള്ളത്തിനകത്ത് അനേകർ ജീവൻ പ്രാപിക്കുമെന്ന്. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ അതേ പ്രതിസന്ധിക്കകത്ത് സ്വർഗം ചില വിടുതലുകൾ അയക്കാൻ പോകുകയാണ്. നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ അതേ രോഗത്തിനകത്ത് ദൈവം ചില വിടുതലുകൾ അയക്കാൻ പോകുകയാണ്. നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിക്കകത്ത് ദൈവം ചില വിടുതലുകൾ അയക്കാൻ പോകുകയാ. ഇന്ന് രാത്രി സ്വർഗത്തിന്റെ അടുക്കൽ ഇറങ്ങി വരികയാശുവിന്റെ നാമത്തിൽ. എല്ലാവരുടെയും ജോലി പോയി, നീ എന്റെ എന്താകും? നീ ദൈവാത്മാവിനെ നടത്തപ്പെടുകയാണോ? ക്രൈസ്തലോൺ, ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ട വഴി നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു. ക്രൈസ്തലോ, നിന്നെ നടത്തുന്ന ഒരുവനെ കാണാൻ പറ്റുന്നുണ്ടോ? ക്രൈസ്തലോ, അടുത്ത വാക്യം ഇങ്ങനെ പറയുക, അയ്യോ നിങ്ങളുടെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു, എന്നാൽ നിങ്ങളുടെ സമാധാനം നദി പോലെയാകുമായിരുന്നു. ക്രൈസ്തലോ, ക്രൈസ്തലോ, സമാധാനം നദി പോലെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ക്രൈസ്തലോ, അതോ മറ്റുള്ളവരോട് സമാധാനത്തെ കുറിച്ച് പ്രസംഗിച്ചിട്ട് നമുക്ക് സമാധാനമില്ലേ? ഞാൻ വിശ്വസിക്കുന്ന കാര്യം വിളിച്ചു പറയാ, ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കുന്നത് പെന്തക്കോസ്തുകാരാ. ഫ്രൈസലോ, ഇവിടെ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. ഫ്രൈസലോ, അതുകൊണ്ടല്ലേ സഭായോഗത്തിൽ പോലും നമ്മളങ്ങ് ഉറങ്ങുന്നത്. ഫ്രൈസലോ, ഉറക്ക ഗുളിക കഴിച്ചാൽ ഉറങ്ങാത്തവരുടെ നടുവിൽ സഭായോഗത്തിന് വന്നിരിക്കുമ്പോൾ ഉറക്കം സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, അവർക്കായി സ്തോത്രം. ഫ്രൈസലോ, ദൈവിക സമാധാനം അനുഭവിക്കാൻ നിനക്ക് ദൈവം ഭാഗ്യമുണ്ടെങ്കിൽ അതിന്റെ മഹത്വം ദൈവത്തിനാണ്. പറഞ്ഞു വരുന്ന വിഷയം, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരും ദൈവമക്കളാകുന്നു. പത്രോസിനെ വെള്ളത്തിന്റെ അകത്തുകൂടെ കർത്താവ് നടത്തിയിട്ട് യേശുവും പത്രോസും കൂടെ പടകിൽ കയറിയപ്പോൾ പടകിന് നേരെ അടിച്ച കാറ്റ് നിന്നു. രാത്രി ഞാൻ ദൈവാത്മാവിലൊരു ദൂത് പറയാം, നിനക്ക് വേണ്ടി സ്വർഗം ഒരു നിയോഗം മാറ്റിവെച്ചെങ്കിൽ, നീ അതനുസരിക്കാൻ തയ്യാറായെങ്കിൽ, നിനക്ക് എന്ത് സംഭവിക്കുമെന്നറിയാനായി തുറച്ചു നോക്കുന്ന ജനത്തിന് നടുവിൽ നീ ധൈര്യത്തോടെ ദൈവാത്മാവ് തന്ന നിയോഗം അനുസരിക്കാമെങ്കിൽ, രാത്രി ഞാൻ പറയട്ടെ, നീ കടന്നു എന്നിട്ടല്ലാതെ പടകിലെ കാറ്റ് ശമിക്കത്തില്ല. ദൂത് മനസ്സിലായോ? നീ കടന്നു ചെല്ലുന്നത് വരെ നിന്നെ പകച്ചവരും തുറച്ചു നോക്കുന്നവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പടകിലെ കാറ്റ് അവസാനിക്കത്തില്ല. നീ ദൈവപുത്രനെ അകത്തു ഉൾക്കൊണ്ടുകൊണ്ട് നീ ആ പടകിനകത്തു പ്രവേശിക്കാമെങ്കിൽ ആ നിമിഷത്തിൽ മറ്റു ചിലരുടെ പടകിലെ കാറ്റടങ്ങാൻ പോകുകയാണ്. ഈ രാജ്യത്ത് ദൈവം നമ്മെ കൊണ്ടുവന്നത് ജോലി ചെയ്ത് പണമുണ്ടാക്കി സമ്പാദിച്ച് തലമുറകളെ വളർത്താനല്ല. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെട്ട അനേക പിതാക്കന്മാരുടെ തലമുറകളാണ് നാം. കർത്താവിന് വേണ്ടി വിശ്വസ്തതയോടെ നിന്ന് കർത്താവിനെ സേവിച്ചവരുടെ തലമുറകളെ ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, നിന്നെ നടത്തുന്ന ദൈവപുത്രനെ ഈ രാജ്യത്ത് നീ ഉയർത്താൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം പരാജയമാണ്. ക്രൈസ്തലോ, നിന്നേക്കാൾ ഉയർന്ന ജോലിയിലിരുന്ന അനേകർ ജോലി നഷ്ടപ്പെട്ടവരായി മടങ്ങി. ഇന്ന് രാത്രി ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാമോ? കർത്താവേ, നീ എന്നെ നടത്തിയത് കൊണ്ടാ, നീ എന്നെ നടത്തിയത് കൊണ്ടാ, നീ എന്നെ നടത്തിയത് കൊണ്ടാ, നിന്റെ നടത്തിപ്പുകൾക്കായി സ്തോത്രമെന്ന് പറയാൻ ഓ നിന്റെ നാവം തുറക്കാമോ? നിന്റെ നാവ് തുറക്കുമ്പോൾ അതിനെ ജീവനായി മാറ്റാൻ സ്വർഗത്തിന് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രി സ്വർഗത്തിന് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. നീ പടകിലേക്കൊന്ന് കയറ്, നീ നിയോഗം പ്രാപിച്ച് ഈ പ്രതിസന്ധികൾക്കകത്തുകൂടെ നടക്കുന്ന ചില പടകുകളെ സ്വർഗം നിന്നെ കാണിച്ചു തരാൻ പോകുകയാണ്. ഇന്ന് രാത്രി നിയോഗം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ, അതിനോടൊപ്പം നിയോഗത്തോടൊപ്പം ഒരു അഭിഷേകമുണ്ടെന്ന് മറക്കരുത്. നിയോഗത്തോടൊപ്പം ഒരു അഭിഷേകമുണ്ടെന്ന് മറക്കരുത്. ഇന്ന് രാത്രി നിയോഗവും അഭിഷേകവും ഏറ്റെടുത്താൽ നിന്റെ പടകിലേക്ക് മാറ്റി ചെയ്യാൻ കൂടെ നീ വിളിച്ചു കൂട്ടാൻ പോകുകയാ. നീ കടന്നു ചെല്ലുമ്പോൾ ചില കാഴ്ചകൾ അടങ്ങി ചില യേശുവിനെ കാണാൻ പോകുകയാ. ഓ പ്രൈസ് ഗോഡ്. കടന്നു പത്രോസും യേശുവും കൂടെ കടന്നു വരുമ്പോൾ അവര് പറയുന്ന വാക്കിങ്ങനെയാ, ഓ നീ ദൈവപുത്രനായിരുന്നു സത്യം. പ്രൈസ് തല്ലോ, നമ്മളാണെ പിന്നെ പോത്തു പോലും ഇല്ല അങ്ങോട്ട്. അല്ലേ, അതൊന്ന് മനസ്സിലായില്ല. യേശുവിന് മാത്രം അവിടെ മഹത്വം കിട്ടിയെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം ചെയ്തിട്ടാ ഒന്ന് മഹത്വം കിട്ടാൻ നോക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. പോട്ടെ, വരും ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാ പറയാം. മഹത്വം എല്ലാം ദൈവത്തിന് കൊടുക്കാമോ? നിന്റെ ജീവിതത്തിലൂടെ ലഭിക്കുന്ന സകല മഹത്വവും സ്വർഗത്തിനാണെന്ന് ഉറപ്പുണ്ടോ? ഇന്ന് രാത്രി സ്വർഗം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി സ്വർഗം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാ. സ്വർഗം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാ. ഒരു ഭക്തന്റെ ജീവിതത്തിലൂടെ പറഞ്ഞു ഞാൻ നിർത്താൻ പോകുകയാ. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ സ്തേഫാനോസിന്റെ മരണത്തെ തുടർന്ന് വലിയ പീഡനം ആരംഭിച്ചു. അപ്പോസ്തലന്മാരൊഴികെ മറ്റുള്ളവരെല്ലാം ചിതറിപ്പോയി. പോയവരെല്ലാം യഹൂദ്യ ശമരിയ ദേശങ്ങളിലൊക്കെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ പോയ കൂട്ടത്തിൽ പോയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരുന്നു ഫിലിപ്പോസ്. ഫിലിപ്പോസ് എന്ന ദൈവദാസൻ ശമരിയ പട്ടണത്തിൽ ചെന്ന് ആ പട്ടണത്തെ സുവിശേഷീകരിച്ചതിന്റെ ബാക്കിയായി, കർത്താവ് ചെയ്തതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. വലിയ പ്രശംസയും ആദരവും ബഹുമാനവും ഒക്കെ ലഭിക്കത്തക്ക നിലയിൽ വലിയ ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചു കേൾക്കണേ, ഈ ശുശ്രൂഷയുടെയും എല്ലാ അനുഗ്രഹത്തിന്റെയും നടുവിൽ പെട്ടെന്നൊരു ട്രാൻസ്ഫർ ഓർഡർ. പ്രൈസ് ദി ലോർഡ്. അത് ദൈവാത്മാവാണോ? പ്രൈസ് ദി ലോർഡ്. ഇത്രയും ബഹുമാനവും പ്രശംസയും കിട്ടുന്നതിനിടയ്ക്ക് പെട്ടെന്ന് മരുഭൂമിയിലേക്ക് പോകാൻ അല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഓ, അങ്ങനെ പറയത്തില്ല, ഇത്രയും ആദരവിന്റെ നടുവിൽ പറയത്തില്ല. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാ, നിനക്ക് ലഭിച്ച മഹത്വത്തിന്റെ നടുവിൽ, സകല മാനവും നിനക്ക് ലഭിക്കുന്നതിന്റെ നടുവിൽ പെട്ടെന്ന് ചില മരുഭൂമികൾ പ്രത്യക്ഷപ്പെടുന്നെങ്കിൽ അതിന്റെ അർത്ഥം സ്വർഗത്തിനെ നടത്തുകയാണെന്ന. ആദരവുകളുടെ നടുവിൽ രോഗത്തിന്റെ മരുഭൂമിയിലേക്ക് നിന്നെ കടത്തിവിട്ടിരിക്കുക. ഓ, പ്രതിസന്ധികളുടെ മരുഭൂമി, അതുമാത്രമല്ല സാമ്പത്തിക ഞെരുക്കത്തിന്റെ മരുഭൂമി ഇല്ല, അത് ദൈവാത്മാവാണോ? നമ്മളാണെങ്കിൽ മൊബൈൽ ഫോൺ കയ്യിലുണ്ടല്ലോ, ഒരു അഞ്ചാറ് പേരെ വിളിച്ചു ചോദിക്കും ആ ട്രാൻസ്ഫർ ഓർഡർ ശരിയാണോ. എന്നാൽ ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, ഇത്രയും നേരം ആദരവിന്റെ നടുവിൽ ദൈവശബ്ദം കേട്ട് മനസ്സിലായ ഫിലിപ്പോസിന് ദൈവശബ്ദത്തിൽ സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. ക്രൈസ്തവ ശാന്തമായി ചിന്തിക്കണേ, ഇത്രയും നേരം അവൻ കേട്ടത് ഈ ആദരവിന്റെ നടുവിൽ കേട്ട ദൈവശബ്ദത്തിന് ഇപ്പോൾ മരുഭൂമിയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ശബ്ദത്തിന് മാറ്റമില്ല. പ്രൈസ് ഗോഡ്. സന്തോഷത്തോടെ അനുസരിച്ചു. കൂടെ വന്ന ദൈവദാസന്മാരോട് എനിക്ക് ഇങ്ങനെ ഒരു ആലോചന കിട്ടിയിട്ടുണ്ട്, ശരിയാണോ ചോദിച്ചാൽ അവരാരും വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ഫിലിപ്പോസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മരുഭൂമിയിലേക്ക് അവനെ നടത്തുന്ന ആ ദൈവശബ്ദം മരുഭൂമിയിൽ കടന്നു ചെല്ലുമ്പോൾ അവന്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്താൻ പോകുകയാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ദൈവഭക്തനായ മനുഷ്യനായിരുന്നു വില്യം ബൂത്ത്. ആ മനുഷ്യന്റെ താൻ പാർക്കുന്ന ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു മനുഷ്യൻ പല പ്രാവശ്യം പണി അന്വേഷിച്ചു വന്നു. ആ മനുഷ്യനോട് പറഞ്ഞു, ഇവിടെ പണിയില്ല, തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെയും ഈ മനുഷ്യൻ തന്നെ തേടി വന്നു. ഈ മനുഷ്യന് വില്യം ബൂത്തിന്റെ അകത്തൊരു ചിന്ത, കൂടെ കൂടെ ഈ മനുഷ്യൻ ഇവിടെ വരുന്നത് പണി അന്വേഷിച്ച് ദൈവം ആഗ്രഹിച്ചിട്ടാണോ? അവസാനം മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു, എന്റെ ഷൂ എല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു മുറി അവിടെയുണ്ട്, നിനക്കിഷ്ടമാണെങ്കിൽ അതിനകത്ത് അല്പം സ്ഥലമുണ്ടാക്കി അതിനകത്ത് കടന്നോളാൻ പറഞ്ഞു. നീ ആ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് അതിനകത്ത് കിടക്കണം. ഇവിടെയുള്ള ആരുമായും നീ സംസാരിക്കാൻ പാടില്ല. ഒരു വ്യക്തിയോട് നീ ഇടപെടരുത്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ നീ ഭക്ഷണം കഴിക്കാൻ വരരുത്. എല്ലാവരും മടങ്ങിപ്പോയി കഴിയുമ്പോൾ നീ ഒറ്റയ്ക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിക്കണം. ദൈവാത്മാവാണോ നടത്തുന്നേ? പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യന്റെ പേര് സാമുവേൽ ഫ്രാങ്ക്ലിൻ എന്നായിരുന്നു. ആ മനുഷ്യൻ ആ മുറിക്കകത്ത് അല്പം സ്ഥലമുണ്ടാക്കി മുഷിഞ്ഞ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് ബാക്കിയുള്ള സമയം മുഴുവൻ ദൈവത്തിന്റെ ആത്മാവിനോടുള്ള ബന്ധത്തിലും ദൈവവചനത്തിന്റെ പാരായണത്തിലും കഴിച്ചു. വർഷങ്ങൾ 1, 2 കഴിഞ്ഞു, 15 വർഷങ്ങൾ കഴിഞ്ഞു. ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു വലിയ ക്രൂസേഡ് നടക്കുകയാ. 5 ദിവസത്തെ അനുഗ്രഹിക്കപ്പെട്ട യോഗങ്ങൾ, 4 ദിവസവും ശക്തന്മാരായ ദൈവദാസന്മാർ അനുഗ്രഹീതമായ നിലയിൽ ദൈവത്തിന്റെ വചനം സംസാരിച്ചു. ഓ, ശക്തിയേറിയ അത്ഭുതങ്ങളും അടയാളം ഒക്കെ അവിടെ സംഭവിച്ചു. വില്യം ബൂത്ത് സന്തോഷത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ 5-ാമത്തെ ദിവസം പ്രഭാതത്തിൽ ദൈവവചനവുമായി ദൈവസ്ഥ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ടെലഗ്രാം മെസ്സേജ് തന്റെ കയ്യിൽ വന്നു. ഇന്ന് രാത്രി വചനം പ്രസംഗിക്കാൻ വരുന്ന എനിക്ക് വരാൻ കഴിയില്ല, മറ്റാരെങ്കിലും അന്വേഷിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ്. 5-ാമത്തെ ദിവസം സാധാരണ വരുന്നത് ഏറ്റവും ശക്തനായ ദൈവദാസനായിരിക്കും. വില്യം ബൂത്തിനെ ആരെയാ വിളിക്കുന്നത്? അവിടെ ഇരുന്ന് ഇങ്ങനെ മനസ്സിന്റെ വിഷമത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് വില്യം ബൂത്തിനോട് പറഞ്ഞു, മുഷിഞ്ഞ ഷൂ കൂട്ടിയിട്ടിരിക്കുന്ന ആ മുറിയുടെ വാതിക്കൽ ചെന്ന് നീ മുട്ടുക. അതെന്തിനാ കർത്താവേ, ഞാൻ പറഞ്ഞത് നീ അനുസരിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ ചെന്ന് മനസ്സില്ലാ മനസ്സോടെ മുട്ടി. തുറന്നപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു, ഇന്ന് രാത്രി ദൈവത്തിനെ സംസാരിക്കാൻ വരുമെന്ന് പറഞ്ഞ മനുഷ്യൻ വരില്ല, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. താടിയും മുടിയും ഒക്കെ നീട്ടി വികൃതനായ മനുഷ്യൻ പറഞ്ഞു, ദൈവം എന്തു പറഞ്ഞു? ദൈവം പറഞ്ഞു, ഇന്ന് രാത്രി നീ വചനം സംസാരിക്കണമെന്ന്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. നാം സേവിക്കുന്ന ദൈവം ആരാണെന്നറിയാമോ? അവൻ ജീവനുള്ള ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. ഈ മനുഷ്യൻ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ സംഭവിക്കും. അന്ന് രാത്രി താടിയും മുടിയും ഒക്കെ വടിച്ച് മറ്റാരുടെയും സൂട്ട് കടം മേടിച്ചിട്ടുകൊണ്ട് സ്റ്റേജിൽ കടന്നു വന്നു. 4 ദിവസങ്ങളിലും ശക്തന്മാരായ ദൈവദാസന്മാരെ പരിചയപ്പെടുത്തിയ വില്യം ബൂത്തിന് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വാക്കുകളില്ല. ഒന്നും പറയാതെ മൈക്ക് സാമുവേൽ ഫ്രാങ്ക്ലിന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ രാത്രിയിൽ വചനം വിഭാഗിക്കുവാനായി എഴുന്നേറ്റ് നിന്നിട്ട് സാമുവേൽ ഫ്രാങ്ക്ലിൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. നീണ്ട 15 വർഷം തടവറയുടെ അനുഭവത്തിൽ മറ്റാരും കാണാത്ത വേദനയുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് അവനെ നടത്തുകയായിരുന്നു. ക്രൈസ്തലോട് അന്ന് രാത്രി സംഭവിച്ചത് ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ആ മനുഷ്യൻ എഴുന്നേറ്റ് ദൈവത്തിന്റെ വചനവുമായി നിന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളേക്കാൾ അധികമായ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി യോഗത്തിൽ നടന്നു. അന്ന് രാത്രിയിൽ ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ 4 ദിവസങ്ങളിലും ഇന്നും ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു, എന്നാൽ ഇവിടെ മാനസാന്തരം നടന്നില്ല. ഇന്ന് രാത്രി മാനസാന്തരത്തിന്റെ രാത്രിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. കണ്ണടച്ചിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും മാനസാന്തരപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ തങ്ങളുടെ കരങ്ങളെ ഉയർത്താൻ പറഞ്ഞു. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട് കണ്ണു തുറന്നപ്പോൾ ആ ഹോളിനകത്ത് വന്ന സകല മനുഷ്യരും കവിണ്ണു വീണുകിടന്ന് പാപബോധത്തോടെ കരയുന്നത് കണ്ടു. ഇത് കണ്ടുകൊണ്ട് വില്യം ബൂത്ത് ഓടിച്ചെന്ന് സാമുവേൽ ഫ്രാങ്ക്ലിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഈ ദൈവം, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാകുന്നു. ക്രൈസ്തലോ, നിന്നെ ഇടുങ്ങിയ തടവറയ്ക്കകത്താക്കുമ്പോൾ അതിനകത്തൂടെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ട് കൊണ്ടുവരികയാണ്. നിനക്ക് വിശ്വസിക്കാമോ, മറ്റുള്ളവർക്കില്ലാത്തൊരു അഭിഷേകം നിനക്ക് തന്നിട്ട് നിന്നെ തടവറയ്ക്കകത്താക്കുന്നെങ്കിൽ നീ, അതിന്റെ അർത്ഥം നിന്നെ വരും കാലങ്ങളിൽ അതിശക്തമായി ദൈവം പ്രയോജനപ്പെടുത്താൻ പോകുകയാണ്. ഈ കാലഘട്ടമാ ഏറ്റവും നല്ല കാലഘട്ടം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതൊക്കെ നന്നായി പ്രാപിച്ചുകൊണ്ട് നീ ദൈവസ്ഥനിൽ വിശ്വസ്തയോടെ നിൽക്ക്. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ഫിലിപ്പോസേ, നീ കേട്ട ദൈവശബ്ദം ശരിയാണോ? ഫിലിപ്പോസ് ഇങ്ങനെ പറഞ്ഞു കാണും, ഇന്നലെ വരെ ഓരോ അത്ഭുതങ്ങളുടെ നടുവിലും ഞാൻ കേട്ട അതേ ദൈവശബ്ദം ഇന്ന് രാത്രിയും കേൾക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഈ മനുഷ്യൻ സംശയിക്കാതെ മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്റെ നേരെ ഒരു തേര് വരുന്നത് കണ്ടു. പ്രൈസ് ദ ലോർഡ്. ഈ തേര് വന്നപ്പോൾ ഒരു സംശയം, എന്തിനാ എന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? രാത്രി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണമേ. പ്രശംസയുടെയും ബഹുമാനങ്ങളുടെയും നടുവിൽ മരുഭൂമിയിലേക്ക് പോകുവാൻ ഏത് ദൈവശബ്ദം ഫിലിപ്പോസിനോട് പറഞ്ഞു? അതേ ദൈവശബ്ദം തേരിനകത്തിരുന്നവനോട് സംസാരിക്കാൻ ആരംഭിച്ചു. വൈസലാണ് ദൂത് മനസ്സിലായവർക്കായി സ്തോത്രം. ഈ വന്ന ശബ്ദം ആദ്യം ഇവനോട് തന്നെ പറഞ്ഞു, തേരിനോട് ചേർന്ന് നടക്കാൻ. അതുകൊണ്ട് തൃപ്തമാകാതെ തേരിനകത്തിരുന്നവനോട് സംസാരിക്കാൻ ആരംഭിച്ചു. നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിന് നിന്റെ എതിരാളിയോട് സംസാരിക്കാൻ കഴിയും. നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിന് നിന്നേക്കാൾ ഉന്നതനോട് സംസാരിക്കാൻ കഴിയും. നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിന് നിന്റെ മാതാപിതാക്കളോട് സംസാരിക്കാൻ കഴിയും. നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിന് മാനസാന്തരപ്പെടാത്ത നിന്റെ ഭർത്താവിനോട് സംസാരിക്കാൻ കഴിയും. നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിന് മാനസാന്തരപ്പെടാത്ത നിന്റെ ഭാര്യയോട് സംസാരിക്കാൻ കഴിയും. തേരിനകത്തിരുന്ന മാനസാന്തരപ്പെടാതെ പള്ളിയിൽ പോയി ആരാധന കഴിച്ചു വരുന്ന മനുഷ്യന് ഇതിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഇന്റെ ദൈവം ആരാ? ക്രൈസ്തലോ. തേരിനോട് ചേർന്ന് നടന്നപ്പോൾ അവനോട് പറയുക, എന്തിനാ വെറുതെ നടക്കുന്ന അകത്തേക്ക് കയറിയിരിക്കും? ക്രൈസ്തലോ, തേരിനകത്ത് ചാരി കയറല്ലേ കേട്ടോ, പറയുന്നവൻ പറയാതെ കയറരുത്. ഇത് മനസ്സിലായവർക്കായി സ്തോത്രം. ഇതിനകത്ത് കയറാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. അതിനു മുൻപ് ചാടിക്കേറിയ പരാജയമാണെന്നാ പറഞ്ഞത്. ഈ തേരിന്റെ അടുക്കൽ വരെ കൊണ്ടുവന്ന നിന്നെ മാനിക്കാൻ കഴിയുന്നവന്, കഴിഞ്ഞ നാളുകളിൽ നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവിക വിടുതലുകൾ തരാൻ കഴിഞ്ഞവന് ഈ തേരിനകത്ത് കയറ്റാൻ ഒരു പ്രയാസവുമില്ല. തേരിനകത്ത് കയറിയിരുന്നു, എന്റെ സമയം തീർന്നു, ഞാൻ പറയട്ടെ. തേരിനകത്ത് കയറിയിരുന്ന് കഴിഞ്ഞ നാളുകളിലെ പാരമ്പര്യമൊന്നും പറയണ്ട. ഞാൻ 100 പേരെ ഇന്ന നദീ സ്നാനപ്പെടുത്തി, ഇത് പറയണ്ടെന്നേ. നിനക്ക് പറയാൻ കിട്ടിയ കാര്യം പറയുക. ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം. വളരെ കുറച്ച് സമയം കൊണ്ട് നന്നായി സുവിശേഷം പറഞ്ഞു. അതുകൊണ്ട് ആ വെള്ളം കണ്ടപ്പം ഫിലിപ്പോസിനോട് ചോദിച്ചത്, ദേ വെള്ളം കിടക്കുന്ന ഞാൻ സ്നാനപ്പെടട്ടെ. നമ്മളാണ് 8 വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പറയത്തില്ല പോയെങ്കിലോ എന്ന് ഓർത്ത്. ക്രൈസ്തലോ, ഫിലിപ്പോസിനറിയാം ഇവൻ ഇന്ന് പോയാൽ പിന്നെ ഇവനെ കിട്ടത്തില്ലെന്ന്. ക്രൈസ്തലോ, സ്നാനത്തെക്കുറിച്ച് പറയാൻ ദൈവാത്മാവ് നിയോഗം തരുമ്പോൾ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞോണം, പോയാൽ നമുക്ക് പറയാനൊക്കത്തില്ല. ക്രൈസ്തലോ, ഈ മനുഷ്യൻ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു, സ്നാനപ്പെടുത്തി. എന്റെ വിഷയം അതല്ല. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാ. ഞാൻ പറഞ്ഞു നിർത്താൻ പോകുകയാ. ഈ നദിക്കകത്തിറങ്ങി സ്നാനം കഴിഞ്ഞ് കയറിയപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ഫിലിപ്പോസ് തലയും ചൊറിഞ്ഞോണ്ട് ഇനി എനിക്കൊന്ന് പോകണമല്ലോ എന്ന് പറയുന്നു. പ്രൈസല്ലോ, ഇനി എനിക്ക് പോകേണ്ടത് വളരെ ദൂരത്തിലാ. ഈ തേരെനിക്കൊന്ന് തരാമോ എന്ന് ചോദിക്കാൻ ദൈവം അനുവദിച്ചില്ല. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാ. ഫിലിപ്പോസേക്ക് നിന്നോടൊരു ദൂത് പറയാനുണ്ട്. രാത്രി ഞാനത് വിളിച്ചു പറയാൻ പോകുകയാ, മരുഭൂമിയിലേക്ക് നടക്കാൻ നിന്നോട് പറഞ്ഞ ദൈവം, തേരിനോട് ചേർന്ന് നടക്കാൻ നിന്നോട് പറഞ്ഞ ദൈവം, തേരിനകത്തിരുന്നവനോട് സംസാരിക്കാൻ നിന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നീ ഇപ്പോഴും നടത്തപ്പെടുകയാ ദൈവാത്മാവിനാൽ. പ്രൈസ് ഗോഡ്. എന്താ നടത്തപ്പെടുന്നത് അറിയാമോ? നിനക്കിനി അധികം ദൂരം സഞ്ചരിക്കാനുണ്ട്. എന്നാൽ ഓർക്കുക, ഈ തേരിനകത്തിരിക്കുന്നവനോ അവന്റെ രാജ്ഞിയോ ഇന്ന് വരെ സഞ്ചരിക്കാത്തൊരു വാഹനം നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുകയാണ്. രാത്രി സ്വർഗത്തിന്റെ ദൂതിന്റെ മുമ്പിൽ സന്തോഷിക്കുന്നവർക്കായി സ്തോത്രം. നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ എത്താത്ത ചില ഉന്നതമായ പദ്ധതികൾ ദൈവത്തിന്റെ കൈകളിലുണ്ട്. ലോകത്തിലെ ഉന്നതന്മാർക്ക് ലഭിക്കാത്ത ചില മഹത്വമേറിയ പദവികൾ സ്വർഗത്തിന് തരാൻ ഇന്ന് രാത്രി ആവശ്യമുണ്ട്. നിന്നെ ഉപയോഗിക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഈ തേര്. തേര് കണ്ട് നിന്റെ മനസ്സിളകരുത്. പലരും തേരിനകത്ത് സഞ്ചരിക്കുമ്പോൾ, കർത്താവെ 25 വർഷമായി ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് വിശ്വാസം ഇറങ്ങിയിട്ട് എനിക്കൊരു തേര് പോയിട്ടൊരു സൈക്കിൾ പോലും ഇല്ല. വേണ്ട കേട്ടോ, ഈ തേര് കൊണ്ട് ഒതുക്കാനുള്ള വ്യക്തിയല്ല നീ. ഈ തേരിനേക്കാൾ ശ്രേഷ്ഠമായ ചില പദ്ധതികൾ ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ ദൂത് നിന്നോടാണ്, ഈ ദൂത് നിന്നോടാണ്. നിനക്ക് വേണ്ടി നിന്റെ ബുദ്ധിയിലെത്താത്ത ചില തേരുകളല്ല, ചില നേടങ്ങളോട് ഞാൻ പോകുകയാണ്. നീ പോകേണ്ട സ്ഥലവും നീ വന്ന സ്ഥലവും നന്നായിട്ടറിയാവുന്നവൻ ഇന്ന് രാത്രി ദൂതന്മാരോട് പറയുക, എന്റെ പൈതലിന് വേണ്ടി ഒരു രഥം അവിടെ അയക്കാൻ. സേവിക്കുന്ന ദൈവമാരാണെന്നറിയാമോ? അഖിലാണ്ട കടാഹങ്ങളെ വാക്കുകൊണ്ട് നിർമ്മിച്ചവൻ. അവന്റെ ഒറ്റ വാക്കിനകത്ത് ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ മുഴുവൻ വിടുതലുകളും ഉണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ നീ ദൈവത്തെ സ്തുതിക്കാമോ? പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിനകത്ത് നിനക്ക് വേണ്ട സകലവുമുണ്ട്. ശുശ്രൂഷയ്ക്ക് വിളിച്ചിറക്കിയിട്ട് അപമാനിക്കുന്നവനല്ല ദൈവം. പ്രൈസ്തലോ, വിശ്വാസ ജീവിതത്തിലേക്ക് ആഴി നോക്കാതെ, ആഴം നോക്കാതെ, ബന്ധുക്കളുടെ ചർച്ചക്കാരുടെ അനുവാദം നോക്കാതെ, നീ പൊട്ടനെ പോലെ, പൊട്ടിയെ പോലെ ഇറങ്ങി തിരിച്ചെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ഉന്നത പദ്ധതികളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവാത്മാവിന്റെ മുമ്പിൽ നിനക്ക് സമർപ്പിക്കാമെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകുക. ഇന്ന് രാത്രി സ്വർഗം നിന്നെ ഇവിടെ അയച്ചെങ്കിൽ നിന്റെ മരുഭൂമിക്കകത്ത് നിന്റെ രോഗത്തിന് സ്വർഗം ഒരു സൗഖ്യം തരാൻ പോകുക. നിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഇതുവരെ കാണാത്ത ഒരു വിജയം ദൈവം നൽകാൻ പോകുക. വിശ്വസിക്കാമോ? ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവാത്മാവാണ് നിന്നെ നടത്തുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നടത്തിക്കൊണ്ടിരിക്കുക. ദൈവത്തെ ആരാധിക്കാമോ? രഥങ്ങൾ വരുന്നുണ്ട്. ദൈവം സ്ഥലത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഓ മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ മറ്റാർക്കും മനസ്സിലാകാത്ത കഷ്ടങ്ങളുടെ തീച്ചുളയുടെ പാതയിലൂടെ കടത്തിവിടുകയാണ്. ഇന്ന് രാത്രി സ്വർഗം നിന്നോട് ചോദിക്കുക, നിന്റെ ജീവിതത്തിൽ നാലാമനായവൻ വെളിപ്പെടണമെങ്കിൽ ഓ റീഖബാബ ശന്തല, നാലാമനായി വെളിപ്പെടണമെങ്കിൽ നിന്റെ പ്രതികൂലം വർദ്ധിച്ചേ പറ്റുകയുള്ളൂ. ആറു മടങ്ങു വരെ നീ യാത്ര ചെയ്താലും തീക്കകത്തെ നാലാമന്റെ സാന്നിധ്യം നീ അറിയില്ല. ഇന്ന് രാത്രി ദൈവാത്മാവിനെ നടത്തുന്നെങ്കിൽ നിന്റെ തീച്ചുള ഏഴും മടങ്ങാക്കാൻ പോകുക. എന്നാൽ ഓർക്കുക, നാലാമന്റെ സാന്നിധ്യം വെളിപ്പെടാൻ പോകുക. ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് പറയാം, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഇന്ന് രാത്രി നിന്നെ നടത്തുന്നത്, നിന്നെ നടത്തുന്നത് നിന്റെ ആവശ്യങ്ങളുടെ നടുവിൽ നിന്നെ നടത്തുന്നത്, ഇന്നത്തെ നിന്റെ രോഗത്തിന്റെ നടുവിൽ നിന്നെ നടത്തുന്നത്, നിന്നെ ലോകം മുഴുവൻ ഉപേക്ഷിക്കുമ്പോൾ ഒറ്റയ്ക്കുള്ള സാഹചര്യങ്ങളിൽ നിന്നെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അവന് കഴിയാത്ത ഒരു വിഷയവും നിന്റെ ജീവിതത്തിലില്ല. ഇന്ന് രാത്രി നിന്നെ അലട്ടുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, നീ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇതുകൊണ്ട് നിന്റെ കരമൊന്ന് ഉയർത്താമോ? നിന്റെ വിഷയത്തിന്റെ അകത്ത് ഇന്ന് രാത്രി സ്വർഗം ഇറങ്ങി വരുന്ന രാത്രിയാ. ദൈവത്തിന്റെ ആത്മാവിനാൽ നീ നടത്തപ്പെടുകയാണെങ്കിൽ നിന്റെ പ്രതിസന്ധിയോട് കൽപ്പിപ്പാൻ യെസ് അധികാരമുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കാറ്റടിക്കട്ടെ, പടക് ഉരയുമെന്ന് തോന്നട്ടെ, പടകിന്റെ വീഴ്ച കാണാൻ നോക്കുന്നവർ അങ്ങനെ ഇരിക്കട്ടെ, അവരുടെ വാക്കുകളെ ശ്രദ്ധിക്കാതെ ദൈവാത്മാവിന്റെ നിയോഗത്തിൽ നീ മുൻപോട്ട് പോകുന്നെങ്കിൽ ചിലതിനെ ശാന്തമാക്കിയിട്ട് ചിലതിനെ പണിതിന്റെ മുമ്പിൽ എടുക്കാൻ പോകുക. രാത്രി നിനക്ക് സമർപ്പിക്കാമോ? കർത്താവേ, നിന്റെ ആത്മാവിനാൽ എനിക്ക് നടത്തപ്പെടണം. കഴിഞ്ഞ നാളുകളിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് നടന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ അഭിഷേകം പ്രാപിച്ചു, എന്നാൽ നിന്നെ നടത്തിപ്പ് എനിക്ക് മനസ്സിലായിട്ടില്ല. രാത്രി ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുവാൻ സ്വർഗത്തിന് പദ്ധതിയുണ്ട്. നീ ഇന്നുവരെ കാണാത്ത അനുഭവങ്ങളിലൂടെ അതിനെ കടത്തിവിട്ടിട്ട് പരിശുദ്ധാത്മാവിന്റെ നിയോഗം നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് നീ ഈ ദിനം വരെയും വേദന അനുഭവിച്ചത്. രാത്രി ദൈവാത്മാവ് നമ്മെ നിയന്ത്രിക്കട്ടെ. ഈ വചനത്തിന്റെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മെ അറിയുന്ന ദൈവപുത്രന് രാത്രി നമ്മുടെ മുൻപിൽ കടന്നു വന്നിട്ടുണ്ട്. ഒരു നിമിഷം സമർപ്പിക്കാമോ? കർത്താവേ, നിന്റെ ആത്മാവിനാൽ നടത്തണമേ. ആ സാമുവൽ ഫ്രാങ്ക്ലിനെ പോലെ എല്ലാവരും നിന്നെ തള്ളിയെങ്കിലും ഓർക്കുക, നിന്നെ ഉപയോഗിപ്പാൻ സ്വർഗത്തിന്റെ സമയമായിട്ടില്ല. ഈ ദിനങ്ങളിൽ ദൈവം അതിനുള്ള സമയം ഒരുക്കിക്കൊണ്ടിരിക്കുക. നിന്നെ പുറത്തു കൊണ്ടുവന്നാൽ ഉപേക്ഷിക്കപ്പെട്ട പലരുടെയും മുൻപിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.